പ്രൈസ് ദ ലോർഡ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 1:1-2 വാക്യങ്ങൾ. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്ന ഹെബ്രായ ലേഖനത്തിൻ്റെ തുടക്കവാക്യത്തിൽ നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. രക്ഷകനെ കാത്തിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. എന്ത് കിട്ടിയാലാണ് ഞാൻ സംതൃപ്തനാവുക? ഏത് മനുഷ്യനും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുമ്പോൾ പലരും പല മറുപടിയാണ് പറയാറുള്ളത്. സ്നേഹമാണ്, സന്തോഷമുണ്ടായിരിക്കണം, സമാധാനമുണ്ടായിരിക്കണം, ആവശ്യത്തിന് സമ്പത്തുണ്ടായിരിക്കണം, ആരോഗ്യം വേണം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാൻ വീണ്ടും ചോദിക്കാറുണ്ട്, എന്നാൽ എന്ത് കിട്ടിയാലാണ് ഏറ്റവും കൂടുതൽ സംതൃപ്തമാവുക? ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്താണ്? ഏറ്റവും പ്രധാനം ജീവനാണ്. ജീവനില്ലെങ്കിൽ മറ്റൊന്നിനും അർത്ഥമുണ്ടാവുകയില്ല. ഏതു മനുഷ്യനും, മനുഷ്യനല്ല മൃഗത്തിനും, ഏത് ജീവിക്കും സസ്യത്തിനുമുള്ള ഏറ്റവും അദമ്യമായ ദാഹം, അടിസ്ഥാനപരമായ ആവശ്യം ജീവനാണ്. ജീവിക്കുക. ജീവനുണ്ടെങ്കിലല്ലേ ബാക്കി എല്ലാത്തിനും അർത്ഥമുണ്ടാവുകയുള്ളൂ. ഈ ജീവിക്കാനുള്ള ദാഹം, ത്വര, ഉൾപ്രേരണ അത് ഏറ്റവും ശക്തമാണെങ്കിലും നമുക്കേറ്റവും നിശ്ചിതമായ ഒരു കാര്യം മരണമാണ്. അദമ്യമായ മനുഷ്യൻ്റെ ആഗ്രഹം, ജീവിക്കാനുള്ള ആഗ്രഹം അത് മരണത്തിൽ ചെന്ന് കലാശിക്കുന്നു. അതുപോലെ തന്നെ ജീവിക്കുന്ന മനുഷ്യൻ എങ്ങനെയും ജീവിച്ചാൽ പോരാ, സന്തോഷമായിട്ട് ജീവിക്കണം. സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കാത്ത വരുന്നതുകൊണ്ടാണല്ലോ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജീവനോടുള്ള വെറുപ്പോ വിദ്വേഷവുമല്ല ഒരാളെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. ജീവൻ വേണ്ട എന്ന് വെക്കാനുള്ള കാരണം ആ ജീവിതം സന്തോഷപ്രദമല്ലാത്തത് കൊണ്ടാണ്, ജീവിതത്തിന് അർത്ഥമില്ലാത്തത് കൊണ്ടാണ്, ഈ ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട്, അഥവാ ഈ ജീവിതം എനിക്ക് വേണ്ട എന്ന് വെക്കാൻ കാരണം എനിക്ക് സന്തോഷമില്ലാതെ പോകുന്നു. അപ്പോഴ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിന് ശേഷം സന്തോഷമാണ്, സന്തോഷമായി കഴിയണം. ആരും വിചാരിക്കില്ല നേരം വെളുക്കുമ്പോൾ, ദൈവമേ ഇന്നെനിക്ക് ദുഃഖം തരണമേ, എനിക്ക് സന്തോഷമില്ലാതിരുന്നെങ്കിൽ എന്ന് ആരും വിചാരിക്കാറില്ല. ഏതു മനുഷ്യനും ഏത് വ്യക്തിയും ആഗ്രഹിക്കുന്ന സന്തോഷമാണ്. പക്ഷേ ആരുണ്ട് ദുഃഖത്തിൻ്റെ കലർപ്പില്ലാത്ത സന്തോഷം അനുഭവിക്കുന്ന വ്യക്തി? ഏതു മനുഷ്യഹൃദയത്തിലാണ് ദുഃഖം തളം കെട്ടിയിട്ടില്ലാത്തത്? എപ്പോഴും ദുഃഖമില്ലെങ്കിലും ദുഃഖത്തിൻ്റേതായ നിമിഷങ്ങളിലൂടെ കടന്നു പോകും. പലപ്പോഴും മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഭാവവും ദുഃഖത്തിൻ്റേതാണ്. ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ മരണത്തിൽ ചെന്ന് കലാശിക്കുന്നു. സന്തോഷമായി കഴിയാൻ ആഗ്രഹിക്കുന്നവൻ്റെ ഹൃദയത്തിൽ ദുഃഖം തളം കെട്ടുന്നു. മൂന്നാമത്തേത് സമാധാനമാണ്. സമാധാനമുണ്ടാകണം. ആ സമാധാനമുണ്ടാകണമെങ്കിൽ സ്നേഹിക്കാൻ സാധിക്കണം. അപ്പോഴ് പ്രധാനപ്പെട്ടത് ജീവിതത്തിന് അതിനെ അർത്ഥം നൽകുന്ന സ്നേഹമാണ്. ആരെയും വെറുക്കണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കുകയില്ല. എന്നെ സ്നേഹിക്കൂ, എന്നെ മാത്രമെന്ന് പറയുന്നവരുണ്ട്. എനിക്കും സ്നേഹിക്കാൻ ആഗ്രഹമുണ്ട്. എൻ്റെ ഹൃദയം സ്നേഹത്തിന് വേണ്ടി വെമ്പുന്നുണ്ട്, സ്നേഹം കൊടുക്കാനും സ്വീകരിക്കാനും. മനുഷ്യ ഹൃദയം തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സ്നേഹത്തിന് വേണ്ടിയല്ലേ? ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. പക്ഷേ ജീവനെയും സന്തോഷത്തെയും പോലെ തന്നെ സ്നേഹവും ഒരു മരീചികയായി അപ്രത്യക്ഷമായി പോകുന്നത് പോലെ തോന്നും. സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ ഉള്ളിൽ തന്നെ പലരോടും വെറുപ്പും വിദ്വേഷവും കുമിഞ്ഞുകൂടുന്നുണ്ട്. എന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും സ്നേഹിക്കപ്പെടാതെ പോകുന്ന അനുഭവമാണ് എനിക്കുണ്ടാവുക. ഇപ്പോഴ് സ്നേഹത്തിന് പകരം വിദ്വേഷം മനുഷ്യ മനസ്സിൽ കടന്നുകൂടുന്നു. എവിടുന്നാണ് ഇതെല്ലാം വരുന്നത്? ആരാണിതെല്ലാം എൻ്റെ ഉള്ളിൽ കുത്തിവയ്ക്കുന്നത്? എന്തേ ജീവന് വേണ്ടി ദാഹിക്കുന്ന എൻ്റെ ജീവൻ മരണത്തിൽ കലാശിക്കുന്നു? എന്തേ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും കുമിഞ്ഞുകൂടുന്നു? സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന എനിക്ക് വെറുപ്പും മാത്രം കിട്ടുന്നു, തിരസ്കരണവും. സന്തോഷത്തിന് പകരം ദുഃഖം, സമാധാനത്തിന് പകരം അശാന്തി. അപ്പോഴേ ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ഒന്നാണ്, ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. അപ്പോഴേ സകല മനുഷ്യരിലും നൂറ്റാണ്ടുകളായി ആരംഭം മുതലേ ഉണ്ടാകുന്ന അടിസ്ഥാനപരമായ ഒരു അനുഭവമാണ് ഈ നിഷേധാത്മകമായ അനുഭവം. ജീവനു പകരം മരണം, സന്തോഷത്തിന് പകരം ദുഃഖം, സ്നേഹത്തിന് പകരം വിദ്വേഷം. എന്ത് ഇങ്ങനെ സംഭവിക്കുന്നു? ദൈവമാണ് ഇവരെ സൃഷ്ടിച്ചതെങ്കിൽ എന്ത് ഇപ്രകാരമുള്ള അനുഭവങ്ങൾ നൽകുന്നുവെന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ അനുഭവങ്ങൾ തന്നെ ദൈവമില്ല എന്ന് പറയുന്നതിന് കാരണമായി എടുത്തു കാണിക്കുന്നവരുമുണ്ട്. അതേസമയം ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ, മതങ്ങൾ ഇതിന് പലതരത്തിലുള്ള വിശദീകരണങ്ങൾ കൊടുക്കും. അത് മനുഷ്യൻ്റെ തന്നെ തിന്മയുടെ ഭാഗമാണ്, മനുഷ്യനെടുത്ത തീരുമാനത്തിൻ്റെ ഫലമാണെന്ന് പറയുന്നവരുണ്ട്, അല്ല ദൈവം സൃഷ്ടിച്ചതെങ്ങനെയാണെന്ന് പറയുന്നവരുണ്ട്. വിശദീകരണങ്ങൾ എന്താണെങ്കിലും ആഗ്രഹമൊന്നാണ്, ഇതിനെ മറികടക്കണം. മരണത്തെ മറികടക്കുന്ന ഒരു ജീവൻ, അസ്തമിക്കാത്ത ഒരു ജീവൻ, അമർത്യത എനിക്ക് കിട്ടണം. സന്തോഷ ദുഃഖത്തിൻ്റെ കലർപ്പില്ലാതെ അനുഭവിക്കാൻ സാധിക്കണം. വെറുപ്പും വിദ്വേഷവും കൂടെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയണം. ഇത് മനുഷ്യൻ്റെ ആഗ്രഹമാണ്. ഈ ആഗ്രഹങ്ങൾ എല്ലാ മതങ്ങളിലും കടന്നു വന്നിട്ടുണ്ട്. എല്ലാ മതങ്ങളും പ്രകടമാക്കുന്നു. മതങ്ങൾ നൽകുന്ന മാർഗവും ഇതിന് തന്നെയാണ്. ഇന്ന് നമ്മൾ ലോകമതങ്ങളിലൂടെ ഒരു ഓട്ടപ്രദർശനം നടത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ആദ്യമേ ചെന്ന് നിൽക്കുന്നത് മെസപ്പൊട്ടേമിയൻ മതങ്ങളിലാണ്. എൻ്റെ മെസപ്പൊട്ടേമിയൻ മതങ്ങളിൽ പുരാണങ്ങളിൽ, ഇതിഹാസങ്ങളിൽ മനുഷ്യൻ്റെ തിന്മയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കൊടുക്കുന്നു. മനുഷ്യൻ അനുഭവിക്കുന്ന തിന്മയുടെ കാരണങ്ങളും അതിൽ നിന്നുള്ള മോചനത്തെയും കുറിച്ച്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഗിൽഗാമിഷ് ഇതിഹാസം എന്ന് പറയുന്നൊരു ഇതിഹാസമാണ്. BC 2nd century ആരംഭത്തിൽ രൂപം കൊണ്ട് പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട അതിദീർഘമായ ഒരു ഇതിഹാസം, ഗിൽഗാമിഷ് ഇതിഹാസം. ആ ഗിൽഗാമിഷ് ഇതിഹാസം ബൈബിളുമായിട്ട് ഒത്തിരി സാമ്യമുണ്ട്. ഒരുപക്ഷേ അതിൻ്റെ സ്വാധീനം ബൈബിളിൽ കാണുകയും ചെയ്യാം. ഗിൽഗാമിഷ് എന്ന രാജാവ് ഉരുഖ് എന്ന പട്ടണത്തിലെ രാജാവാണ്. ഊർ എന്ന പട്ടണത്തിൻ്റെ മറ്റൊരു പര്യായമാണ് ഉരുഖ് ബാബിലോണിൽ. അദ്ദേഹം അതിശക്തനായിരുന്നു. ഈ അതിശക്തനായ രാജാവ് ലോകം മുഴുവനും കീഴടക്കി ദേവലോകത്തേക്ക് കടന്നാക്രമിക്കുന്നതായപ്പോഴേക്കും ദേവന്മാർ ഈ ഗിൽഗാമിഷിനെ ഒതുക്കാനായി ഒരു മാർഗം കണ്ടുപിടിച്ചു. ഒരു പുതിയ വ്യക്തിയെ അവർ സൃഷ്ടിച്ചു, എൻകിഡു എന്ന് പറയുന്ന ഒരു രാക്ഷസനെ. പകുതി മൃഗവും പകുതി മനുഷ്യനുമായൊരു വ്യക്തിയെ, എൻകിഡുവിനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ടു. എൻകിഡു വനത്തിൽ താമസിച്ചു. പട്ടണത്തിൽ നിന്ന് ഒരു സ്ത്രീ വന്ന് അവനുമായി ഒരുമിച്ച് ജീവിച്ച ഒരു വേശിയെന്നാണ് പറയുക. ദേവന്മാർ തന്നെയാണ് ആകർഷിച്ചത്. ഈ പകുതി മനുഷ്യനും പകുതി മൃഗവുമായ എൻകിഡുവിൻ്റെ കൂടെ നഗരത്തിലെ വേശവും താമസിച്ച് 7 ദിവസത്തിന് ശേഷം അവൻ പൂർണ്ണ മനുഷ്യനായി എന്ന് മാറി. ഈ മനുഷ്യൻ എൻകിഡുവിനെ ഉരുക്കിലേക്ക് കൊണ്ടുവന്ന് ആ ഗിൽഗാമിഷിനെ തോൽപ്പിക്കുക എന്നതായിരുന്നു ദേവന്മാരുടെ ലക്ഷ്യം. അതുകൊണ്ട് എൻകിഡു നഗരവാതിൽക്കിലേക്ക് വന്നു. നഗരവാതിൽക്കിൽ വെച്ച് ഗിൽഗാമിഷ് അദ്ദേഹത്തെ എതിരിട്ടു. രണ്ടു മല്ലന്മാർ, രാക്ഷസന്മാർ, ദീർഘമായ ഘോരഘോരം യുദ്ധം നടന്നു. 7 രാവും 7 പകലും യുദ്ധം ചെയ്തിട്ടും ആർക്കും ജയിക്കാൻ സാധിച്ചില്ല, തോറ്റതുമില്ല. അപ്പോഴവർ തീരുമാനിച്ചു, ഇത് ലക്ഷ്യമില്ലാത്തൊരു യുദ്ധമാണ്. നമ്മൾ രണ്ട് ശക്തന്മാർ എന്തിനു വേണ്ടി പരസ്പരം പോരാടുന്നു? ഒരുമിച്ച് നിൽക്കുക, അതാണ് നല്ലത്. ദേവന്മാരെ നിരാശപ്പെടുത്തിക്കൊണ്ട് എൻകിദുവും ഗിൽഗാമേഷും ഒരു സഖ്യം ചേർന്നു. അവർ അജയ്യരായി. അവർ ലോകം മുഴുവനും കീഴടക്കി യുദ്ധങ്ങൾ നയിച്ച് നടന്നിരുന്നു. ഇതിഹാസമാണ്. അങ്ങനെ അനേക വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന എൻകിഡു കയറി കിടന്നു. പിറ്റേ ദിവസം നേരം എടുത്തപ്പോൾ അവൾ എണീറ്റില്ല. 7 രാവും 7 പകലും ഗിൽഗാമിഷ് എൻകിഡുവിന് കാവലിരുന്നു. അവൻ എഴുന്നേൽക്കുമെന്ന് വിചാരിച്ചു, പക്ഷേ എഴുന്നേറ്റില്ല. 7ാം ദിവസം അവൻ്റെ മൂക്കിൽ നിന്നെന്തോ കൃമികൾ കടന്നു വരുന്നത് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഗിൽഗാമിഷിന് മനസ്സിലായി, ഈ സുഹൃത്ത് മരിച്ചിരിക്കുന്നു. ഇത്രയും ശക്തനായ എൻകിഡു മരിക്കുമെങ്കിൽ ഞാനും മരിക്കും എന്ന് ഗിൽഗാമിഷ് ആദ്യമായ ഒരു അനുഭവത്തിലേക്ക് വന്നു. ഈ വലിയ ശക്തന് മരിക്കാമെങ്കിൽ ഞാനും മരിക്കും. അപ്പോഴെന്താണ് ഈ ജീവിതത്തിനർത്ഥം? എല്ലാം മരണത്തിൽ ചെന്ന് കലാശിക്കുകയാണെങ്കിൽ പിന്നെ ജീവിതം കൊണ്ട് എന്ത് അർത്ഥം? എങ്ങനെയാണ് എനിക്ക് മരണത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുക? അമർത്യതയുടെ രഹസ്യം തേടി ഗിൽഗാമിഷ് യാത്രയായി. ഇതാണ് ഗിൽഗാമിഷ് ഇതിഹാസത്തിൻ്റെ തുടക്കം. ഈ യാത്ര ചെയ്ത് ഗിൽഗാമിഷ് അവസാനം തൻ്റെ ഒരു പൂർവികനിൽ എത്തിച്ചേർന്നു. ഉട്നാപിഷ്ടിം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ പൂർവികൻ അമരത്വം സ്വീകരിച്ചവനാണ്. ദേവന്മാർ പ്രസാദിച്ചവനെ അമർത്യനാക്കിയതാണ് എന്ന് കഥ പറയുന്നു. പൂർവികൻ്റെ അടുത്തെത്തിയ ഗിൽഗാമിഷ് തൻ്റെ പൂർവിതാവിനോട് ചോദിച്ചു, എപ്രകാരമാണ് ഈ അമർത്യത ലഭിക്കുക? പൂർവികൻ പറഞ്ഞത് മനുഷ്യർക്ക് നിഷേധിച്ചിരിക്കുന്നതാണ്. മനുഷ്യൻ മരിക്കണം, മർത്യനാണവൻ, അവൻ മരണത്തിലേക്ക് കലാശിക്കൂ. പക്ഷേ അങ്ങ് അമർത്യത നേടിയല്ലോ, അതിൻ്റെ രഹസ്യം എനിക്ക് പറഞ്ഞു തരണം. ദീർഘമായ കഥ, പ്രളയത്തിൻ്റെ കഥകളെല്ലാം പറഞ്ഞതിന് ശേഷം പൂർവികൻ പറഞ്ഞു കൊടുത്തു, ഈ തടാകത്തിൻ്റെ അടിയിൽ ഒരു ചെടിയുണ്ട്, നീലക്കുടുവയിൽ നമ്മൾ പറയുന്ന പോലൊരു ചെടി, ജീവൻ്റെ സസ്യം. അത് നിൻ്റെ കൈവശം വയ്ക്കുക, നീ എന്നേക്കും ജീവിക്കും. സന്തോഷമായി ഗിൽഗാമിഷ് മുങ്ങി തടാകത്തിനടിയിൽ നിന്ന് ജീവൻ്റെ സസ്യം പറിച്ചെടുത്തു. സന്തോഷത്തോടെ തോണി തുഴഞ്ഞ് തിരിച്ചു പോരുകയാണ്. തിരിച്ചു വരുന്ന വഴി അദ്ദേഹത്തിന് വലിയ ദാഹം അനുഭവപ്പെട്ടു. ദാഹം അനുഭവപ്പെട്ട ഗിൽഗാമിഷ് കരയിൽ ഒരു കിണർ കണ്ടു. ആ കിണറിൻ്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. വെള്ളം കുടിച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം കാണുന്നത് താൻ പറിച്ചുകൊണ്ടുവന്ന ജീവൻ്റെ സസ്യം ഒരു സർപ്പം എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇതാണ് ഗിൽഗാമഷ് ഇതിഹാസം. ജീവൻ്റെ സസ്യം സർപ്പം എടുത്തുകൊണ്ടുപോയി. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിലെ സർപ്പത്തിൻ്റെയും ജീവൻ്റെ വൃക്ഷത്തിൻ്റെയും ഒക്കെ കഥ. ഒരുപക്ഷേ ഈ ഒരു ഇതിഹാസത്തിൻ്റെ സ്വാധീനം ആ വിശദീകരണത്തിൽ കാണാം. വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, അമർത്യത മനുഷ്യൻ്റെ വലിയ ദാഹമാണെങ്കിലും അത് മനുഷ്യൻ നൽകപ്പെട്ടിട്ടില്ല. മരണത്തിൽ ചെന്ന് കലാശിക്കുന്നു. ആ മരണത്തിൽ ചെന്ന് കലാശിക്കുന്നതിനപ്പുറത്തേക്ക് കടന്നു പോകാനായിട്ട് മനുഷ്യൻ സാധിക്കുകയില്ല. അമർത്യതയ്ക്ക് വേണ്ടിയിട്ട് ദാഹമുണ്ട്, പക്ഷേ ദാഹം ശമിക്കുന്നില്ല. ഗിൽഗാമഷ് ഇതിഹാസം ഇതാണ്. ഇതുപോലെ തന്നെ മറ്റിതിഹാസമുണ്ട്, ആദപ്പ എന്ന് പറഞ്ഞ മറ്റൊരു ഇതിഹാസം. അത് വളരെ ചുരുക്കത്തിൽ പറഞ്ഞ ഇതാണ്, ആദപ്പ എന്നൊരു വ്യക്തിയോട് ദേവന്മാർക്ക് വലിയ സന്തോഷമായിരുന്നു, സ്നേഹമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ദേവലോകത്തേക്ക് ക്ഷണിച്ച് അദ്ദേഹത്തിന് അമർത്യതയുടെ അപ്പം നൽകാമെന്നൊരു തീരുമാനമെടുത്തു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ദേവന്മാർ തീരുമാനിച്ചു, വേണ്ട, അമർത്യയുടെ അപ്പം കൊടുക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് അവനെ വിളിക്കാം, അവന് മരണത്തിൻ്റെ ജലം കൊടുത്താൽ മതി, മരണത്തിൻ്റെ ജലവും മരണത്തിൻ്റെ അപ്പവും. ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. പക്ഷേ ഈ തീരുമാനം പിന്നീട് അവർ വീണ്ടും തിരുത്തി. അവസാനം ആദപ്പായുടെ അടുക്കിലേക്ക് ആദപ്പായുടെ സ്നേഹിതനായ ദേവൻ വന്നു പറയുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, നിന്നെ ദേവലോകത്തേക്ക് ക്ഷണിക്കും, വലിയ വാഗ്ദാനങ്ങൾ നൽകുകയാണ്, നിന്നെ ക്ഷണിക്കാൻ പോകുന്നു, നീ ശ്രദ്ധിക്കണം. നിനക്കവർ അപ്പം തരും, പക്ഷേ അപ്പം നീ തിന്നരുത്, അത് മരണത്തിൻ്റെ അപ്പമാണ്. അവർക്ക് നിനക്ക് കുടിവെള്ളം തരും, പക്ഷേ ആ കുടിവെള്ളം നീ കുടിക്കരുത്, അത് മരണത്തിൻ്റെ കുടിവെള്ളമാണ്. അതുകൊണ്ട് നീ അവർ സ്വീകരിക്കുക, പക്ഷേ ഒന്നും കഴിക്കരുത്. ഈ തീരുമാനം അറിയിച്ചതിന് ശേഷമാണ് ദേവന്മാർ തങ്ങളുടെ തീരുമാനം വീണ്ടും മാറ്റി അവർക്ക് അവന് ദാഹജലമായി ജീവൻ്റെ ജലവും അപ്പമായി ജീവൻ്റെ അപ്പവും കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അവസാനത്തെ തീരുമാനം അറിയാതെ ആദപ്പ ദേവലോകത്തെത്തി. ദേവന്മാർ അദ്ദേഹത്തെ സ്വീകരിച്ച് സന്തോഷമായി അപ്പം കൊടുത്തു. ഭക്ഷിച്ചാലും, അയ്യോ ഞാൻ അപ്പം ഭക്ഷിക്കുകയില്ല, അയാൾ തിരസ്കരിച്ചു. വെള്ളം കൊടുത്തു, അത് കുടിച്ചില്ല. ഇങ്ങനെ അറിയാതെ തനിക്ക് ലഭിക്കുമായിരുന്ന അമർത്യത നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ പല കഥകളിലൂടെയാണ് പറയുക. ഈ കഥകളിലൂടെയെല്ലാം എടുത്തു കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, അമർത്യതയ്ക്ക് വേണ്ടിയുള്ള ദാഹം മനുഷ്യനുണ്ട്, പക്ഷേ ആ ദാഹം ശമിപ്പിക്കാൻ, അമർത്യതയ്ക്ക് വേണ്ടിയുള്ള വിശപ്പുണ്ട്, അത് ശമിപ്പിക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല. ഇത് ബാബിലോണിയൻ ഇതിഹാസത്തിലെ. ഈ ബാബിലോണിയൻ ഇതിഹാസത്തിലെ ഇതുപോലെ തന്നെ മറ്റ് പല മതങ്ങളിലും പല കാലഘട്ടങ്ങളിലും രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷകളുണ്ട്, ജീവന് വേണ്ടിയുള്ള ദാഹമുണ്ട്. ഭാരതത്തിൽ ഋഷിമാരുടെ പ്രാർത്ഥന ബൃഹദാരണ്യോപദേശത്തിൽ നിന്നാണ്. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതംഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, മരണത്തിൽ നിന്ന് അമർത്യതയിലേക്ക് എന്നെ നയിക്കണമേ. BC 6 ഈ പ്രാർത്ഥന. അതിന്നും ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. BC 6 ചരിത്രത്തിൽ ലോകത്തിലും മൊത്തം പ്രധാനപ്പെട്ട ഒരു നൂറ്റാണ്ടായിട്ടാണ് കണക്കാക്കപ്പെടുക. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ രൂപപ്പെട്ടത് ഈ ഒരു കാലഘട്ടത്തിലാണെന്ന് പറയും. ബൃഹദാരണ്യ ഉപനിഷത്ത് ഭാരതത്തിൽ രൂപപ്പെടുന്ന അതേ സാഹചര്യത്തിൽ നമുക്കറിയാം ബുദ്ധൻ്റെ പ്രവചനമുണ്ട്. മൈത്രേയൻ എന്നൊരാൾ എനിക്ക് ശേഷം വരുമെന്ന് പറയുന്ന ശ്രീബുദ്ധൻ്റെ പ്രവചനം, എനിക്ക് ശേഷം ഒരാൾ വരും, അവൻ മൈത്രേയൻ എന്നറിയപ്പെടും, അവൻ്റെ പേര് സ്നേഹം എന്നായിരിക്കും. എനിക്ക് ശേഷം ഒരുവൻ വരും, മൈത്രേയൻ മിത്രം, മൈത്രി മൈത്രേയൻ എന്നറിയപ്പെടും, അവൻ്റെ പേര് സ്നേഹമെന്നായിരിക്കും. ജീവിതത്തിലേക്ക് മരണത്തിനപ്പുറത്തേക്ക് നയിക്കാൻ, നന്മയിലേക്ക് നയിക്കാൻ, സ്നേഹത്തിലേക്ക് നയിക്കാൻ, അതിനുള്ള പാഠങ്ങൾ നൽകാൻ ഒരാൾ കടന്നു വരും, ബുദ്ധൻ്റെ പ്രവചനമാണ്. അതേ കാലഘട്ടത്തിൽ തന്നെ കൺഫ്യൂഷ്യസ് ചൈനയിൽ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം ഇപ്രകാരമാണ്, മരണമില്ലാത്ത ജീവൻ രഹസ്യം പഠിപ്പിക്കാൻ വിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് വരും. അവൻ എല്ലാം അറിയും, ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും മേൽ അവൻ അധിപനായിരിക്കും. എല്ലാം അറിയുന്നവൻ, ഭൂമിയുടെയും സ്വർഗത്തിൻ്റെ മേൽ ആധിപത്യമുള്ള ഒരുവൻ സ്വർഗത്തിൽ തന്നെ വരും, മരണമില്ലാത്ത ജീവൻ്റെ രഹസ്യം പഠിപ്പിക്കാൻ. ആഗ്രഹങ്ങളാണ്, പ്രതീക്ഷകളാണ്. മഹാഭാരതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗീതയിൽ നമ്മൾ കേൾക്കുന്നുണ്ട് സൂക്തം, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ ഭൂമിയിൽ ധർമ്മത്തിന് ക്ഷയമുണ്ടാവുകയും അധർമ്മം ശക്തിപ്പെടുകയും ചെയ്യുമ്പോൾ ഞാൻ സ്വയം സൃഷ്ടിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുക. എന്തിനു വേണ്ടിയാണ്? സാധുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പരിത്രാണായ സാധൂനാം, അധർമ്മികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, വിനാശായ ച ദുഷ്കൃതാം ദുഷ്കർമ്മം ചെയ്യുന്നവരെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി, സർവോപരി ധർമ്മ സംസ്ഥാപനാർത്ഥമായ ഈ ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ജനിക്കുന്നു എന്നാണ് പറയുക അവതാരത്തെക്കുറിച്ച്. അപ്പോഴും ഭാരതത്തിൽ വളരെ ശക്തമായ ഒരു പ്രതീക്ഷയാണ്. ഇതിനെല്ലാം ഉപരി ഋഗ്വേദത്തിൽ പുരുഷ സൂക്തങ്ങളിൽ ഒരു പ്രജാപതിയാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം തന്നെ സ്വയം ബലിയായി അർപ്പിക്കുമെന്നും ആ ബലിയർപ്പണത്തിലൂടെ നടക്കുന്ന സൃഷ്ടിയെക്കുറിച്ചുമൊക്കെയുള്ള സൂചനകൾ അവ്യക്തമാണ്. പക്ഷേ സൂചനകൾ അവിടെയുണ്ട്. മാത്രമല്ല, തത്വജ്ഞാനിയായ സോക്രട്ടീസ് ശിഷ്യന്മാരോട് പറയുന്ന ഇപ്രകാരമാണ്: വരാനിരിക്കുന്ന ജ്ഞാനിയെ കാത്തിരിക്കുക, ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പാകെ എങ്ങനെ പെരുമാറണമെന്ന് അവൻ പറഞ്ഞു തരും. വരാനിരിക്കുന്ന ജ്ഞാനിയെ കാത്തിരിക്കുക. ഞാനല്ല യഥാർത്ഥ ഗുരു, യഥാർത്ഥമായ ഗുരു ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. വലിയ തത്വചിന്തകനായ സോക്രട്ടീസ് പറഞ്ഞു വെച്ചു, വരാനിരിക്കുന്ന ജ്ഞാനിയെ കാത്തിരിക്കുക, ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പാകെ എങ്ങനെ പെരുമാറണം എന്ന് അവൻ പഠിപ്പിക്കും. രണ്ടാം വത്തിക്കാൻ സുനഹദോസ് അക്രൈസ്തവ മതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിപ്രകാരമാണ് പറയുക, രണ്ടാമത്തെ ഖണ്ഡികയിൽ: എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ആ നിത്യപ്രകാശത്തിൻ്റെ കിരണങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു എല്ലാ മതങ്ങളിലും. എല്ലാ മതങ്ങളിലും ദൈവിക സത്യം അല്പമെങ്കിലും പ്രതിഫലിക്കുന്നുണ്ട്. കലർപ്പുകൂടാതെ ദൈവം യേശുവിലൂടെ സ്വയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നൽകിയിരുന്നു വിവിധ ലോകമതങ്ങളിലൂടെ. ദൈവം തൻ്റെതായ വഴികളിലൂടെ എല്ലാവർക്കും രക്ഷ നൽകുന്നുണ്ട്, എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ആ നിത്യമായ പ്രകാശത്തിൻ്റെ പ്രതിഫലനങ്ങൾ അത് പ്രത്യാശയായി, ആഗ്രഹങ്ങളായി, പ്രാർത്ഥനകളായി എല്ലാ മതങ്ങളിലും പ്രതിഫലിക്കുന്നു. എല്ലാവരും കാത്തിരിക്കുകയാണ് രക്ഷകന് വേണ്ടി. ഇതിൽ ഗ്രീക്ക് പുരാണത്തിൽ കാണുന്ന പ്രൊമത്തേയൂസിൻ്റെ കഥ വളരെ ശ്രദ്ധേയമാണ്. പ്രൊമത്തേയൂസ് ദേവന്മാരുടെയും അസുരന്മാരുടെയും കഥ നമുക്കെല്ലാം പരിചിതമാണല്ലോ. അസുര സങ്കല്പത്തിൽപ്പെട്ടാണ് ടൈറ്റൻ. പ്രൊമത്തേയൂസ് എന്ന ടൈറ്റൻ അഥവാ അസുര നേതാവ് മനുഷ്യരോട് താല്പര്യമുള്ളവനായിരുന്നു അത്രേ. ഈ പ്രൊമത്തേയൂസാണ് മനുഷ്യന് തീയുണ്ടാക്കാൻ പഠിപ്പിച്ചത്. അഗ്നി സ്വർഗത്തിൽ നിന്ന് മോഷ്ടിച്ചു കൊടുത്തു. അഗ്നി അടച്ചിട്ടിരിക്കുകയായിരുന്നു, ദേവന്മാർക്ക് മാത്രമായിട്ട് സൂക്ഷിച്ചിരുന്നതാണ് അഗ്നി. അഗ്നിയില്ലാതെ യാതൊരു വികസനവും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അഗ്നിയുടെ രഹസ്യം മനുഷ്യനിൽ നിന്ന് ദൈവങ്ങൾ മറച്ചു വെച്ചിരുന്ന ദേവന്മാർ. ഇങ്ങനെ ദേവന്മാരും മറച്ചു വെച്ചിരുന്ന രഹസ്യം കണ്ടുപിടിച്ച് മനുഷ്യർക്ക് എത്തിച്ചു കൊടുത്തത് പ്രൊമത്തേയൂസാണ്. പ്രൊമത്തേയൂസ് അഗ്നി കൊണ്ടുവന്ന് കൊടുത്തതോടുകൂടി എല്ലാ കാര്യങ്ങളിലും വ്യത്യാസമായി. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയൊക്കെ തുടക്കം അവിടെയാണ്, അഗ്നി ഉണ്ടാവുക. അഗ്നി ശക്തിയാണ്, അഗ്നി ആയുധങ്ങൾ ഉപയോഗിക്കാനും സഹായിക്കും. അഗ്നിയില്ലാതെ ഭക്ഷണം പാകം ചെയ്യാൻ സാധിക്കുകയില്ല, അഗ്നിയില്ലാതെ ലോഹങ്ങൾ ഉരുക്കിയെടുക്കാൻ സാധിക്കുകയില്ല. പക്ഷേ അഗ്നി കണ്ടെത്തിയതോടുകൂടി സാങ്കേതിക വിദ്യകളുടെ തുടക്കമായി മനുഷ്യനെ എല്ലാ വിദ്യകളും അഭ്യസിപ്പിച്ചതും പ്രൊമത്തേയൂസാണ് അത്രേ. ഇത് ദേവന്മാർ കണ്ടെത്തി. അവരുടെ കൽപ്പനയ്ക്കും അവരുടെ ഇംഗിതത്തിനും വിരുദ്ധമായി മനുഷ്യന് അഗ്നി കൊടുത്തതിൻ്റെ ശിക്ഷയായി സീവൂസ് പ്രൊമത്തേയൂസിന് വിചാരണ ചെയ്ത് ശിക്ഷ കൽപ്പിച്ചു. ശിക്ഷ ഇതായിരുന്നു: അദ്ദേഹത്തെ കൗക്കസസ് മലകളിൽ കൊണ്ടുപോയി കെട്ടിയിടുക, ചങ്ങല കൊണ്ട് തളയ്ക്കുക. അതിനുശേഷം ഈ ചങ്ങലയാൽ കെട്ടപ്പെട്ട പ്രൊമത്തേയൂസിൻ്റെ കരൾ ഒരു കഴുകൻ കൊത്തിപ്പറിക്കും. പ്രഭാതം മുതൽ പ്രദോഷം വരെ ദിവസം മുഴുവനും ഈ പ്രൊമത്തേയൂസിൻ്റെ കരൾ ഒരു കഴുകൻ തിന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അങ്ങനെ കരൾ തിന്ന് തീർന്നു പോയാൽ അവൻ മരിക്കുമല്ലോ. അതുകൊണ്ട് സംഭവിക്കുക, രാത്രിയാകുമ്പോൾ ഈ കരൾ വീണ്ടും വളർന്നു വരും. പകൽ മുഴുവനും കരൾ കൊത്തിപ്പറിക്കുന്ന കഴുകൻ, രാത്രി ആ കരൾ വീണ്ടും പഴയ സ്ഥാനത്തേക്ക് തിരിച്ചു വരും. ഇതൊരു വലിയ പ്രതീകമാണ്. അനന്തമായ ദുഃഖം, അനന്തമായ വേദന, ഒരിക്കലും അസ്തമിക്കാത്ത ഒരു പ്രക്രിയ. എപ്പോഴാണതിന് ശാപമോക്ഷമുണ്ടാവുക? ശാപമോക്ഷവും സീവൂസ് തന്നെ കൽപ്പിച്ചു. അതിപ്രകാരമാണ്: നിന്റെ തെറ്റിൻ്റെ ശിക്ഷ ഏറ്റെടുക്കാനായി ഒരു ദൈവം പ്രത്യക്ഷപ്പെടുന്നതുവരെ ഈ ശാപത്തിൽ നിന്ന് നിനക്ക് മോചനമുണ്ടാവില്ല. നിന്റെ തെറ്റിൻ്റെ ശിക്ഷ ഏറ്റെടുക്കാൻ ഒരു ദേവൻ പ്രത്യക്ഷപ്പെടുന്നതുവരെ നിനക്ക് ഇതിൽ നിന്ന് മോചനമുണ്ടാവില്ല. ഇതാണ് പ്രൊമത്തേയൂസിന് കൊടുക്കുന്ന ശാപമോക്ഷം. ഇങ്ങനെ അനേകം അനേകം മതങ്ങളിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണുന്ന ഒന്നാണ് രക്ഷകന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ്. ഒരു രക്ഷകൻ വരും, അവൻ പ്രകാശമായി കടന്നു വരും, അവൻ നന്മയുടെ മാർഗങ്ങൾ പഠിപ്പിക്കും, അവൻ ഈ മരണത്തിന് അറുതി വരുത്തും, അന്ധകാരത്തിന് അവസാനമുണ്ടാകും എന്ന പ്രത്യാശ ദൈവം തന്നെ നൽകിയതാണ്. എല്ലാ മതങ്ങളിലുമുണ്ട്. പുരാതന മതങ്ങളെല്ലാം ഏതെങ്കിലും വിധത്തിൽ ഇപ്രകാരം ഒരു രക്ഷകനെ കാത്തിരിക്കുന്നതാണ്. നമുക്കറിയാം നമ്മുടെ ഭാരതത്തിലെ തന്നെ ദശാവതാരങ്ങളെക്കുറിച്ച്. ദശാവതാരങ്ങൾ മാത്രമല്ല, ദൈവം വീണ്ടും വീണ്ടും ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നു, കടന്നു വരും എന്നൊരു പ്രതീക്ഷയും കടന്നു വന്നതിൻ്റെ ആഘോഷങ്ങളും നമ്മുടെ മതങ്ങൾ നമ്മുടെ ഭാരതത്തിൽ കാണാം, അതുപോലെ മറ്റ് എല്ലാ ഭാഗങ്ങളിലും. പക്ഷേ ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ അവ്യക്തമാണ്, പ്രതീക്ഷയാണ്. ഇതിനെന്താണ് ഉറപ്പ്? ദൈവം തന്നെ കടന്നു വരുമെന്നതിന് ഉറപ്പുണ്ട്. ദൈവം നൽകിയതാണോ ഈ പ്രതീക്ഷ? മനുഷ്യ ഹൃദയത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും മനുഷ്യന് ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള സകല സാധ്യതകളും ദൈവം തന്നെ നൽകിയിട്ടുണ്ട്. റോമക്കാർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയും, ലോകജനതകളിൽ എല്ലാ മതങ്ങളിലും ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന പ്രത്യാശയെക്കുറിച്ച്. റോമക്കാർക്കെഴുതിയ ലേഖനം 1:18 വാക്യങ്ങൾ, മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ലോകസൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അവർ അറിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ദൈവത്തെ അറിയാനുള്ള കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്, അറിയാനുള്ള സാധ്യതയുണ്ട്, അറിഞ്ഞിട്ടുമുണ്ട്. എന്നാലും അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അത് ദൈവത്തെ തിരസ്കരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ചിത്രമാണ് തുടർന്ന് പൗലോസ് എടുത്തു കാണിക്കുക. ഇപ്പോഴേ ലോകത്തെ പ്രകാശിപ്പിക്കുന്ന, മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ഈ പ്രകാശം ലോകത്തിലുണ്ടായിരുന്നു. അത് യോഹന്നാന്റെ സുവിശേഷത്തിലും കാണും. എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന ഈ പ്രകാശം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ ലോകത്തിലായിരുന്നു, പക്ഷേ തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല. മനുഷ്യൻ്റെ ഉള്ളിൽ എങ്ങനെയോ പാപം ശക്തിപ്പെട്ടു, അവൻ്റെ ഉള്ളിൽ വെറുപ്പും വിദ്വേഷവും വർദ്ധിച്ചു വന്നു. ഇതിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹമുണ്ട്, ആ മോചനം കിട്ടുമെന്ന പ്രതീക്ഷയുമുണ്ട്. പക്ഷേ എപ്പോഴാണ് ഈ മോചനം കിട്ടുക? എവിടെയാണ് ഈ മോചനം ലഭിക്കുക? സത്യത്തിൻ്റെ ഗ്രണങ്ങൾ മങ്ങിയാണെങ്കിലും എല്ലാ മതങ്ങളിലും പ്രതിഫലിക്കുന്നു. പക്ഷേ ഈ പ്രതിഫലനം ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് യഹൂദമതത്തിലാണ്, യഹൂദരുടെ ഇടയിലാണ്, ഇസ്രായേലിലാണ്. ഇസ്രായേൽക്കാർക്ക് വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതമാണ് നമ്മൾ ബൈബിളായിട്ട് പിന്നീട് കാണുന്നത്. ഇപ്പോഴേ എല്ലാ മതങ്ങളിലും എല്ലാ ജനതകളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റേതായ പ്രവർത്തനം ഏറ്റവും കൂടുതൽ വ്യക്തമായും ശക്തമായും വെളിവാക്കപ്പെടുന്നത് ബൈബിളിലാണ്. ആ ഒരു ചരിത്രത്തിൻ്റെ അവസാനമാണ് നമ്മൾ യേശുവിൽ വന്നെത്തുക. എല്ലാവരും നയിക്കുന്നത്, എല്ലാ മതങ്ങളും നയിക്കുന്നത് ഈ പ്രകാശത്തിലേക്കാണ്. പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥന, തമസോമ ജ്യോതിർഗമയ എന്ന പ്രാർത്ഥന, ചെന്നെത്തി നിൽക്കുന്നത് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞവരിലാണ്. ജീവനിലേക്ക് നയിക്കണമേ എന്ന പ്രാർത്ഥനയുണ്ടായിരുന്നു, മൃത്യോർമ്മ അമൃതംഗമയ. ആ പ്രാർത്ഥനയ്ക്കും മറുപടി യേശുവിലാണ് കിട്ടുക. ഞാൻ ആണ് ജീവൻ, വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് പറഞ്ഞ ഒരുവൻ മാത്രമേ ഈ ലോകത്ത് കടന്നു വന്നിട്ടുള്ളൂ, ദൈവവും മനുഷ്യനുമായി കടന്നു വന്നവൻ, മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ പുത്രൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് നമ്മൾ യോഹന്നാൻ സുവിശേഷം 1:14 വാക്യത്തിൽ വായിക്കും. ആ മനുഷ്യനായി അവതരിച്ച, മാംസമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവവചനത്തിൻ്റെ മനുഷ്യാവതാരത്തിനുള്ള ഒരുക്കമാണ് നമ്മൾ ഈ ദിവസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. December 25 ക്രിസ്മസാണ് ദൈവവചനം മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഒരുക്കം, ഒരു ആഘോഷം. അത് ഒരുങ്ങുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഏത് മതവിശ്വാസിയാണെങ്കിലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്നവരാണെങ്കിലും, നമ്മുടെ ഉള്ളിലുള്ള ദുഃഖവും വ്യഥകളും എന്തൊക്കെയാണെങ്കിലും ഇതിനറുതി വരുമെന്ന് വിശ്വസിക്കുക. ഞാൻ തുടങ്ങിയത് അടിസ്ഥാനപരമായ ചില അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു. എല്ലാവരുടെയും ഏറ്റവും തീവ്രമായ ആഗ്രഹം ജീവിക്കുക എന്നുള്ളതാണ്. മരിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. മനഃപൂർവ്വം മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ജീവൻ വേണ്ട എന്ന് വെക്കുന്നതും ജീവനോട് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, ജീവിക്കാൻ അവസരം നിഷേധിക്കപ്പെടുന്നത് കൊണ്ടാണ്. ഒരുപക്ഷെ അസഹ്യമായ വേദന കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജീവിതം അർത്ഥശൂന്യമായി തോന്നുന്നത് കൊണ്ടായിരിക്കാം. എങ്കിലും ജീവിക്കാനുള്ള ആഗ്രഹം എല്ലാ മനുഷ്യരിലുമുണ്ട്. ആരെങ്കിലും മറ്റൊരാളെ വെറുക്കുന്നെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാവാം. സ്നേഹിക്കുക എന്നുള്ളതാണ് ഹൃദയത്തിൻ്റെ ഭാവം. പക്ഷേ എൻ്റെ ഈ ഹൃദയത്തിൻ്റെ ഭാവത്തിന് വിരുദ്ധമായി മറ്റുള്ളവരെ വെറുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നെങ്കിൽ അത് ഞാനല്ല, പൗലോസ് പറയുന്നത് പോലെ ഞാനല്ല ഇതിൽ വസിക്കുന്ന പാപമാണ്. സന്തോഷമായി കഴിയാൻ എല്ലാവരും ആഗ്രഹിക്കുക. ആരും ദുഃഖിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദുഃഖിക്കാനോ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കാനോ മനുഷ്യൻ ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് സന്തോഷം കണ്ട് ഞാൻ സന്തോഷിക്കുന്നെങ്കിൽ അത് മാനുഷികമായ ഒരു കാഴ്ചപ്പാട് പോലുമല്ല. ഏറ്റവും അടിസ്ഥാനപരമായ ജീവനും സന്തോഷവും സ്നേഹവുമൊക്കെ എനിക്ക് നിഷേധിക്കപ്പെടുന്ന ഈ അനുഭവത്തിൽ ഞാൻ വീണ്ടും ചോദിക്കും, എവിടെ നിന്നാണ് എനിക്ക് മോചനം? ആ മോചനം കിട്ടുമെന്ന പ്രതീക്ഷ എല്ലാ മതങ്ങളിലൂടെയും ദൈവം നൽകി അത് അവസാനമായി യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വാഗ്ദാനമായിട്ടല്ല പൂർത്തീകരണമായി നൽകുകയാണ്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. എന്നെ അനുഗമിക്കുന്നവന് ജീവൻ്റെ പ്രകാശമുണ്ടാകും. അവൻ വിശ്വസിക്കുന്നവന് ദൈവമക്കളാകാനുള്ള അവകാശം അവൻ നൽകി. ആ അവകാശം സ്വീകരിക്കാനാണ് നമ്മൾ ക്രിസ്മസിൽ ഒരുങ്ങുന്നത്. അപ്പോൾ ഹൃദയത്തിൽ ദുഃഖവും വേദനയും കുമിഞ്ഞുകൂടുമ്പോൾ, മരണത്തെക്കുറിച്ചുള്ള ഭയം നമ്മളെ ഗ്രസിക്കുമ്പോൾ, അയൽക്കാരോട് വെറുപ്പോ ഭയമോ എനിക്കുണ്ടാകുമ്പോൾ ഓർക്കുക, നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ്. അത് December 25 മാത്രം സംഭവിക്കേണ്ട ഒരു കാര്യമല്ല. അവൻ വരുന്നു ഇന്ന് ഈ നിമിഷം എൻ്റെ ഹൃദയത്തിലേക്ക്. അവന് വേണ്ടി വാതിൽ തുറക്കുക. ഇതാ വാതിൽക്കൽ മുട്ടുന്നു. ആരെങ്കിലും കേട്ട് വാതിൽ തുറക്കുകയാണെങ്കിൽ ഞാൻ കടന്നു വരും, ഞാൻ അവനോടൊത്ത് ഭക്ഷണത്തിനിരിക്കും. വെളിപാട് പുസ്തകത്തിൽ യേശു പറയുന്നതാണ്. അപ്പോൾ ഹൃദയവാതിൽക്കൽ മുട്ടുന്ന യേശുവിൻ്റെ വാതിൽ തുറക്കാനായിട്ട് ശ്രമിക്കുക. ആഗമനകാലത്തിൻ്റെ ചൈതന്യമതാണ്. ദൈവത്തിന് വേണ്ടി, സഹോദരന് വേണ്ടി വാതിൽ തുറക്കുക. നമുക്ക് നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. കരുണയുവാനും സ്നേഹനിധിയുമായ ദൈവമേ, സന്തോഷത്തിനും ജീവനും വേണ്ടിയുള്ള, സ്നേഹത്തിന് വേണ്ടിയുള്ള അദമ്യമായ ദാഹം അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചത് ഞങ്ങളറിയുന്നു. പലപ്പോഴും ഭയവും വിദ്വേഷവും മരണവും ഞങ്ങളെ കീഴടക്കുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്ത് അങ്ങ് ഞങ്ങളെ നിത്യജീവനിലേക്ക് നയിക്കുമെന്നും ഒരിക്കലും അസ്തമിക്കാത്ത ജീവനിലേക്ക് അവിടെ ഞങ്ങളെ കൈപിടിച്ച് നടത്തും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവനായി, ഞങ്ങളുടെ പ്രകാശമായി, ഞങ്ങളുടെ സ്നേഹമായി കടന്നു വന്ന യേശുവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആമേൻ.